ഒരു വ്യക്തിയുടെ മാനസാന്തരമോ ജീവിതത്തിൽ ദൈവിക ഇടപെടലോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കായി പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താൻ ആൻമരിയ ക്രിസ്റ്റീന എഴുതിയ ലേഖനം. പുലർച്ചെ 3 മണിക്ക് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നെഴുന്നേൽക്കുന്ന അനുഭവം നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. സമയം 3 മണി എന്ന് കാണുമ്പോൾ ഉറക്കം പോയതിൻ്റെ പരാതിയിൽ വീണ്ടും തിരിഞ്ഞുകിടക്കാൻ നാം പരിശ്രമിക്കാറുമുണ്ട്. തുടർച്ചയായി 3 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണ് നാമെങ്കിൽ മനസ്സിലാക്കുക, ഈശോ നമ്മെ വിളിച്ചുണർത്തിയതാണ്. അവിടുത്തേക്ക് നമ്മോട് എന്തൊക്കെയോ പറയാനുണ്ട്. തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകും എന്ന് ഉറപ്പുള്ള തൻ്റെ പ്രിയപ്പെട്ടവരെയാണ് അവൻ വിളിക്കുന്നത്. അവനോടൊപ്പം നാം ആയിരിക്കണമെന്ന് സ്നേഹാർദ്ര ഹൃദയം ആഗ്രഹിക്കുന്നു. യഹൂദ പാരമ്പര്യത്തിൽ രാത്രിയെ 4 യാമങ്ങളായി തിരിച്ചിരിക്കുന്നു. വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 6 മണി വരെയുള്ള മണിക്കൂറുകളെയാണ് 4 യാമങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 മുതൽ 9 വരെയുള്ള മണിക്കൂറുകൾ 1-ാം യാമവും 9 മുതൽ 12 വരെ 2-ാം യാമവും 12 മുതൽ 3 വരെ 3-ാം യാമവും 3 മുതൽ 6 വരെ 4-ാം യാമവും ആയി കണക്കാക്കപ്പെട്ടിരുന്നു. യേശു കടലിനുമീതെ നടക്കുന്ന സംഭവം 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവനവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനുമീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. മത്തായി 14:22-25. ഇതേ സംഭവം മർക്കോസ് 6:45-48 ഭാഗത്തും യോഹന്നാൻ 6:17-21 വചനങ്ങളിലും വിവരിച്ചിരിക്കുന്നു. 4-ാം യാമത്തിൽ സംഭവിക്കുന്നത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് 1-ാം യാമത്തോടെ ജനങ്ങൾ വീടുകളിലേക്ക് തിരിച്ചെത്തും. അതനുസരിച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം ഈശോ പ്രാർത്ഥനയിൽ മുഴുകി. 1-ാം യാമം മുതൽ 4-ാം യാമം വരെ ശിഷ്യന്മാർ അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു. രാത്രിയായി, കാറ്റ് പ്രതികൂലം, വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. തിരമാലകളിൽപ്പെട്ട് വഞ്ചി വല്ലാതെ ഉലഞ്ഞു. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി. 1-ഉം 2-ഉം 3-ഉം യാമങ്ങളിൽ പിതാവിനോട് ഏകാന്തതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശു തൻ്റെ ശിഷ്യന്മാരുടെ സകല പ്രതിസന്ധികളുടെയും മൂർധന്യാവസ്ഥയിൽ 4-ാം യാമത്തിൽ അവരുടെ അടുക്കിലേക്ക് മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നു. നമ്മുടെ ജീവിതങ്ങളിലും പ്രതികൂല കാറ്റുകൾ വീശാറുണ്ട്. ജീവിത നൗക ആടി ഉലയാറുണ്ട്. നടുക്കടലിൽ അകപ്പെട്ടു പോയേക്കാം. മരണം മാത്രം അവസാന വഴിയെന്ന് ചിന്തിച്ചു പോകുന്ന, വിളക്കണഞ്ഞു പോകുന്ന നിമിഷങ്ങൾ, അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ, 4-ാം യാമത്തിൽ യേശു അടുക്കൽ വന്നു ചേരും എന്ന ഉറപ്പാണ്. എൻ്റെ പ്രതികൂല കാറ്റുകളെ അവൻ ശാന്തമാക്കും. എൻ്റെ വ്യക്തി ജീവിതത്തിലെ അനേകം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈശോ സഹായിച്ചിട്ടുള്ളത് 4-ാം യാമത്തിലെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ മണിക്കൂറുകളിലാണ്. മനുഷ്യർ ഗാഠനിദ്രയിലായിരിക്കുന്ന സമയമാണ് 4-ാം യാമമായ പുലർച്ചെ 3 മണി സമയം. ആ സമയങ്ങളിൽ നിദ്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവസന്നിധിയിൽ ഉണർന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വെള്ളത്തിനു മീതെ നടന്ന യേശു നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്കും അതേ 4-ാം യാമത്തിൽ കടന്നുവരും. യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് വെള്ളത്തിനു മീതെ നടക്കുന്ന പത്രോസിനെ നാം സുവിശേഷത്തിൽ കാണുന്നു. അല്പം ഭയം പത്രോസിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഉള്ളിലെ ഭയം അവൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു. ഉടനെ വെള്ളത്തിനു മുകളിലായിരുന്ന പത്രോസ് വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ ഭയപ്പെടുത്തുന്നവയാണെങ്കിലും യേശുവിലുള്ള വിശ്വാസം നഷ്ടമാകരുത്. നമ്മുടെ പാദങ്ങൾ തിരമാലകൾക്കടിയിൽപ്പെട്ട് ആഴത്തിൽ മുങ്ങിപ്പോകേണ്ടതല്ല. മറിച്ച് ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നടുക്കേണ്ടവയാണ്. 3 മണി അടിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്കടുത്തു. യോഹന്നാൻ 6:21. 3 മണി മുതൽ ആരംഭിക്കുന്ന 4-ാം യാമ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുക. ദൈവഹിതത്തോട് ചേർന്ന നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വളരെ വേഗം ചെന്നെത്താൻ 3 മണി പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. വിലാപങ്ങൾ 2:19. ഉച്ചതിരിഞ്ഞ് 3 മണി സമയം ദൈവകരുണയുടെ മണിക്കൂർ എന്നാണല്ലോ അറിയപ്പെടുന്നത്. യേശുവിൻ്റെ മരണം സംഭവിക്കുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശീല നടുവേ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. Luke 23:44-46. നിത്യജീവന്റെ ഉറവ ആത്മാക്കൾക്കായി അവിടുന്ന് തുറന്നു വിട്ട നിമിഷം സർവലോകത്തിനും വേണ്ടിയുള്ള കരുണാസാഗരം അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ വെളിപ്പെടുത്തലുകൾ. 3 മണിക്ക് എന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പാപികളുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്റെ പീഡാനുഭവത്തെക്കുറിച്ച് അല്പസമയമെങ്കിലും ധ്യാനിക്കണം. പ്രത്യേകമായും വേദനയുടെ ആധിക്യത്തിലും ഞാൻ നടത്തിയ സമർപ്പണത്തെപ്പറ്റി. സർവ്വലോകത്തിനും ഇത് കരുണ പ്രാപിക്കാനുള്ള മണിക്കൂറാണ്. എന്റെ ശാരീരിക പീഡകളിൽ പങ്കുചേരുവാൻ ഞാൻ നിന്നെ അനുവദിക്കും. ഈ മണിക്കൂറിൽ എന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ആത്മാക്കൾക്ക് ഞാൻ നിഷേധിക്കുകയില്ല. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1320. 1935 സെപ്റ്റംബർ 13 ദൈവകരുണയുടെ ജപമാല വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ടത്. 89 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. ഉച്ച തിരിഞ്ഞ് 3 മണിക്ക് ദൈവകരുണയുടെ ജപമാല മനുഷ്യാത്മാക്കളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. എന്റെ മകളെ ഓർക്കുക. ക്ലോക്കിൽ 3 മണി അടിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെയും എന്റെ കരുണയെ ആരാധിച്ചു പുകഴ്ത്തിക്കൊണ്ട് നീ അതിൽ പൂർണമായി നിമഗ്നയായി ലോകം മുഴുവനും വേണ്ടി, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് വേണ്ടി കരുണയുടെ സർവശക്തി യാചിക്കുക. ഈ നിമിഷമാണ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കരുണയുടെ കവാടം മലർക്കെ തുറക്കപ്പെട്ടത്. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നു. ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണ് ഇത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. എന്റെ മകളെ, നിന്റെ ചുമതലകൾ നിന്നെ അനുവദിക്കുമെങ്കിൽ ഈ മണിക്കൂറിൽ കുരിശിന്റെ വഴി നടത്താൻ ശ്രമിക്കുക. കുരിശിന്റെ വഴി നടത്താൻ സാധ്യമല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തേക്ക് ചാപ്പലിൽ പ്രവേശിച്ച് കരുണയാൽ നിറഞ്ഞിരിക്കുന്ന എന്റെ ഹൃദയം തന്നെയായ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുക. ചാപ്പലിൽ പോകാൻ നിനക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നീ എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ കുറച്ചു നേരത്തേക്കെങ്കിലും പ്രാർത്ഥനയിൽ മുഴുകുക. എല്ലാ സൃഷ്ടികളിൽ നിന്നും പ്രത്യേകിച്ച് എന്റെ കരുണയുടെ രഹസ്യം ഏറ്റവും ആഴത്തിൽ ഗ്രഹിക്കാനുള്ള വരം ലഭിച്ച നിന്നിൽ നിന്ന് എന്റെ കരുണ ആരാധന അർഹിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1572. ദൈവത്തിന് മനുഷ്യാത്മാക്കളോടുള്ള അടങ്ങാത്ത സ്നേഹാഗ്നിയിൽ ഹൃദയം കുത്തിത്തുറന്ന് കരുണയുടെ കവാടം അവന്റെ ചങ്കിൽ നിന്ന് തുറന്നു തന്ന യേശുവിനോടൊപ്പം ആയിരിക്കാൻ 3 മണി സമയങ്ങളിൽ പരിശ്രമിക്കാം. നമ്മുടെ മേലും ലോകം മുഴുവനുമുള്ള ആത്മാക്കളുടെ മേലും ദൈവകരുണ ഒഴുകിയിറങ്ങാൻ നമ്മുടെ പ്രാർത്ഥനകൾ ഇടയാകട്ടെ. പുലർച്ചെ 3 മണിക്ക് ഉറക്കമുണരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയെന്ന ആയുധം പേറി സാത്താന്റെ സാമ്രാജ്യത്തിനെതിരായുള്ള ഒരു യുദ്ധത്തിന് യേശു നമ്മെ ക്ഷണിക്കുന്നു എന്നാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന യേശുവിൻ്റെ നിലവിളിക്ക് ദാഹജലമായി മാറാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നാം. 3 മണി സമയം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഇരട്ടിക്കൃപകളാണ് നമ്മിൽ നിറയപ്പെടുന്നത്. അവൻ്റെ വിളിക്കായി കാതോർക്കുക. ഒരു മനുഷ്യൻ്റെ മാനസാന്തരമോ ജീവിതത്തിൽ ദൈവിക ഇടപെടലോ ഒക്കെ ആഗ്രഹിക്കുന്നവർ 3 മണി സമയങ്ങളിൽ തുടർച്ചയായി പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരവുമായി 4-ാം യാമത്തിൽ അവൻ വരും. ഭയപ്പെടേണ്ട എന്ന് നിന്നോട് പറയും. നീ ലക്ഷ്യം വച്ചിരിക്കുന്ന കരയിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ ഇടവരുത്തും.